ഓക്കെ, ഈ കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ എല്ലാം വായിക്കുന്നില്ല. യേശുക്രിസ്തു ശിഷ്യന്മാരെ പടകിൽ കയറി മുമ്പോട്ട് പോകാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരയ്ക്ക് പോകാനായിട്ട് നിർബന്ധിച്ചതിന് ശേഷം കർത്താവ് അയച്ച സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രതികൂലമാണ് നമ്മൾ 24-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. പടക് പല നാഴിക വിട്ട് കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരമാലകളാൽ വലഞ്ഞിരുന്നു. ഇനി താഴേക്ക് വരുമ്പോൾ ഇവര് പേടിച്ച് നിലവിളിക്കുന്നു. അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് പത്രോസിനെ, അല്ലെങ്കിൽ അവനെ കൈനീട്ടി പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. 31-ാമത്തെ വാക്യം,
യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു.
അവർ പറയാണ്, യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത്, യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, വൈ യു ഡൌട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മൾ വിശ്വാസമാണോ അവിശ്വാസമാണോ നമ്മുടെ ഉള്ളിൽ കൂടുതലുള്ളത് എന്ന് തെളിയിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണിത്. ഇവിടെ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്പവിശ്വാസത്തിന്റെ എഫക്ട് എന്താണ്? ഡൌട്ടിംഗ് അല്ലേ. നേരെ അല്പമേ വിശ്വാസമുള്ളെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യും? കൂടുതൽ സംശയിക്കും. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഡൌട്ട് കുറവേ കാണത്തുള്ളൂ. പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളിൽ സംശയം ഉണ്ടാകത്തില്ല. അന്നേരം ഒന്ന്, നമ്മുടെ ഉള്ളിൽ സംശയിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ സംശയിക്കുന്നവരാണെങ്കിൽ, അത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ വിശ്വാസത്തിന്റെ റിഫ്ലക്ഷൻ അല്ലത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12:28,
ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം.
അടുത്ത വാക്യം,
എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്.
പറയാണ്, ഡു നോട്ട് കീപ് വറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥ പറയാണ്, അല്പവിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണം, ഇല്ലെങ്കിൽ വിശ്വാസം കുറവുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണം, അവർ സംശയിക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ സംശയമായിരിക്കും അവർക്ക് കൂടുതലുള്ളത് എല്ലാ കാര്യങ്ങൾക്കും. രണ്ടാമത്, അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഒട്ടുമില്ലാത്തവരല്ല, കുറച്ച് വിശ്വാസമുള്ളവർ. കുറച്ച് വിശ്വാസമുള്ളവർ കൂടുതൽ സംശയിക്കും. കുറച്ച് വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ ദേ കീപ് ഓൺ വറിയിങ്. അന്നേരം വറിയും വിശ്വാസവും തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ വിശ്വാസമാണോ നമ്മുടെ കൂട്ടത്തിലുള്ളത്, നമ്മുടെ ഉള്ളിൽ കൂടുതലുള്ളത് എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഡൌട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വിശ്വാസം കുറവുള്ളവരാണ്. നമ്മൾ വറി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വിശ്വാസം കുറവുള്ളവരാണ്, നമ്മൾ അല്പവിശ്വാസികളാണ്. അന്നേരം വറിയും ഫെയ്ത്തും ഒരുമിച്ച് പോകത്തില്ല. നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വറി കുറയുന്നവരായിരിക്കും. നമ്മൾ നമ്മളുടെ ചഞ്ചല ചിന്തകൾ, നമ്മൾ വിചാരം കുറവുള്ളവരായിരിക്കും. നമ്മൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നവരായിരിക്കും. അടുത്തതായിട്ട് ലൂക്കോസിന് ശേഷം തന്നെ 8:50 വാക്യത്തിൽ അല്പവിശ്വാസത്തിന്റെ വേറൊരു ലക്ഷണം പറയുന്നുണ്ട്.
യേശു ഇത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവരോട് ഉത്തരം പറഞ്ഞു.
അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയുകയാണ്, ഡു നോട്ട് ഫിയർ ബട്ട് ബിലീവ്. അടുത്തതായിട്ട് ഫിയർ എന്ന് പറയുന്നത് അല്പവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ റിയലായിട്ടും കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടും. നമ്മൾ വറി ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ പേടിക്കുന്നവരാണെങ്കിൽ, മനുഷ്യരെയോ സാഹചര്യങ്ങളെയോ എന്തിനെയെങ്കിലും നമ്മൾ പേടിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഡൌട്ട് ചെയ്യുന്ന, ദൈവത്തെ ഡൌട്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ കൂടുതലുള്ളതെങ്കിൽ, നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസമല്ല കൂടുതലുള്ളത്. നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിന്റെ വഴിയിൽ കൂടി പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതലായിട്ട് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഭയപ്പെടേണ്ട എന്ന് വീണ്ടും പറയുമ്പോൾ അതിനുള്ള കാരണവും പറയുന്നുണ്ട്.
നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട.
പറയാണ്, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. ദെയർഫോർ കർത്താവ് ഇതിനുള്ള റീസൺസ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. വറി ചെയ്യാതിരിക്കേണ്ടതിന്, ഡൌട്ട് ചെയ്യാതിരിക്കേണ്ടതിന്,
ഭയപ്പെടാതിരിക്കേണ്ടതിന് ഇതിനെല്ലാം കാരണം കർത്താവ് പറയുകയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നേരം നമ്മൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫെയ്ത്ത് ഉണ്ടായെങ്കിലേ ഒക്കത്തുള്ളൂ. ഇനി മാത്രമല്ല, നമുക്ക് വേറൊരു വ്യക്തിയെ ഭയപ്പെടാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭയപ്പെടുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ഭയത്തോ ഭയമില്ലാതിരിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അഞ്ചാമത്തെ വാക്യം.
ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതേ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കർത്താവ് എടുത്തു പറയുകയാണ് ആരെ ഭയപ്പെടണം. ഒരാളെ നമുക്ക് ഭയപ്പെടുകയും ആ ആളെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു സാഹചര്യത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു വ്യക്തിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും നമ്മൾ ഡൌട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭയമില്ലാത്തവരായി, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗ്രാജുവലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ ബാക്കിയുള്ളവർ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ വ്യക്തി ഭയപ്പെടുന്ന വ്യക്തിയാണോ, ആ വ്യക്തി വറി ചെയ്യുന്ന വ്യക്തിയാണോ, ആ വ്യക്തി സംശയിക്കുന്ന വ്യക്തിയാണോ, ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നമ്മൾ കുറവുള്ളവരും. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്യേണ്ടതിന്റെ കാര്യം യെശയ്യാപ്രവചനത്തിന്റെ 46-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൽ കൂടുതൽ വിശ്വാസമുള്ളവരായിത്തീരും. യെശയ്യാപ്രവചനം 46:1 മുതൽ വാക്യങ്ങൾ.
ബേൽ വടങ്ങുന്നു, നെബോ കുനിയുന്നു, അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു.
ഇതൊരു ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഗ്രഹങ്ങളെ ആരാധിക്കുക, അന്യദൈവങ്ങളെ ആരാധിക്കുക, അങ്ങനെയുള്ള ആരാധിക്കുന്ന, യഥാർത്ഥത്തിൽ ജീവനില്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത്. ബേൽ നെബോ എന്നൊക്കെ പറയുന്നത് ബാബേലിലെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളിൽ ആശ്രയിക്കുന്നവരുടെ പ്രശ്നം പറയുകയാണ്. ആ ദൈവങ്ങളിൽ ആശ്രയിക്കുന്നവർ ആ ദൈവങ്ങളെ ചുമക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അതൊരു ഭാരമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികളുടെ അടുത്ത് പറയാണ്, അവരുടെ വിഗ്രഹങ്ങൾ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലിന്റെ പുറത്തും കയറ്റിയിരിക്കുന്നു. അവർ എടുത്തുകൊണ്ട് നടക്കുന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമാകുന്നു. എന്നിട്ട് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ദൈവത്തെപ്പറ്റി, ഇസ്രായേലിന്റെ ദൈവത്തെപ്പറ്റി യെശയ്യാവ് അവരോട് പറയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം പറയാണ്, ഗർഭം മുതൽ വഹിക്കപ്പെടുന്നവരും ഉദരം മുതൽ ചുമക്കപ്പെടുന്നവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിലെ ശേഷിക്കുന്നവരായുള്ളവരെ എന്റെ വാക്കുകൾ പിന്നെ. ഇതിന്റെ കോൺട്രാസ്റ്റ് ദൈവം പറയുന്നത് ദൈവമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ചുമക്കുന്നത്, അല്ല ദൈവത്തെ അല്ല നിങ്ങൾ ചുമക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം ചുമക്കുന്നവരാണ്. എവിടെ തൊട്ടാണ് ചുമക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നേ? എവിടം തൊട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നേ? ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി ഇസ്രായേൽ ഗൃഹവും യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിക്കുന്നവരായുള്ളവരെ. ഇനി എവിടം വരെ ചുമക്കുമെന്നാണ് പറയുന്നത്? അടുത്ത വാക്യം പറയുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, ഐ വിൽ ബി ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. തയ്ക്ക് വഹിക്കുമ്പോഴേക്കും ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. കഥ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് ആരംഭം മുതലുള്ള കാര്യം അറിയാം, മാത്രമല്ല ദൈവത്തിന് അവസാനം വരെയുള്ള കാര്യം അറിയാം അല്ലെ. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും അടുത്ത ആഴ്ച സംഭവിക്കുന്നതും അടുത്ത മാസം സംഭവിക്കുന്നതും അടുത്ത വർഷം സംഭവിക്കുന്നത് എന്താണ് ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തിന് കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ ചുമക്കും. ദൈവം നിങ്ങളെ ചുമക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വറിയേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ പറയുന്നതിന്റെ അർത്ഥം. നേരം ദൈവത്തിനൊരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ അവരുടെ ഭാരവും ചുമന്നുകൊണ്ട് നടക്കും. എന്നാൽ അന്യദൈവങ്ങളെ ചുമക്കുന്നവർ, അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ, അന്യദൈവങ്ങളെ അവരെ ചുമക്കേണ്ടി വരുമ്പോൾ സത്യദൈവത്തെ കണ്ടെത്തുന്നവർ, യഥാർത്ഥത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്നവരെ കർത്താവ് ചുമക്കുമെന്നും അവരുടെ ഭാരങ്ങളെ ദൈവം ചുമക്കുമെന്നാണ് പറയുന്നത്. അതല്ലേ പത്രോസ് പറയുന്നത്? പത്രോസിന്റെ ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു അല്ലേ.
പത്രോസിന്റെ ലേഖനം അതിന്റെ ഒന്ന് പത്രോസ് അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം.
അവൻ നിങ്ങൾക്കായി കരുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു.
അവിടെ പറയാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാസ്റ്റിംഗ് ഓൾ യുവർ ആങ്സൈറ്റി ബിക്കോസ് ഹി കെയർസ് ഫോർ യു. അവൻ നിങ്ങളെ കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വറി, ഡൌട്ട്, ഫിയർ, ഇതുകൂടാതെ ഇവിടെ ഒരു കാര്യം പറയണം. എന്താണത്? ആങ്സൈറ്റി അല്ലേ, ചിന്താകുലം. ചിന്താകുലം ആരുടെ മേലിൽ ഇടാനാ പറയുന്നത്? കർത്താവ്. ഞാൻ വലിയ ലോക്കൺ കാര്യങ്ങളൊന്നുമല്ലേ പറയുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഒരു വ്യക്തി ആങ്സൈറ്റി കൂടുതലുള്ളവരാണെങ്കിൽ അതെന്താ പ്രൂവ് ചെയ്യുന്നത്? ആ വ്യക്തി വിശ്വസിക്കുന്നവനല്ല എന്ന് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അന്നേരം ഈ കർത്ത പൗലോസ് പറയാണ് കാസ്റ്റിംഗ് ഓൾ യുവർ ആങ്സൈറ്റി. ഈ ഓൾ ആങ്സൈറ്റി ഒരാള് ദൈവത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര ആങ്സൈറ്റി അയാൾ ചുമക്കണം? എത്ര ചുമക്കണം? ആ കുറച്ച് ചുമക്കണം അല്ലേ? അങ്ങനാണോ? അല്ല, ഓളിന്റെ ബാക്കി എന്തോ, ഓളിന്റെ ബാക്കി സീറോ ആണ്. എന്നാൽ ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. If we cast all our anxiety on Lord, then there will be zero anxiety left in us. അല്ലേ, നമ്മൾ എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവരാണെങ്കിൽ, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ ആങ്സൈറ്റി എന്നത് ഇല്ലായിരിക്കും. ഇനി പൂർണ്ണമായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ അല്പവിശ്വാസികളാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും, ഫിയർ വളരെ കൂടുതലായിരിക്കും, ഡൗട്ട് വളരെ കൂടുതലായിരിക്കും അല്ലെ, വറിയിങ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുമ്പോഴേക്കും ഈ കാര്യങ്ങൾ കുറയുകയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോഴേക്കും ഈ കാര്യങ്ങൾ നമ്മളിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഇതാണ് ബൈബിളിലെ പ്രിൻസിപ്പിൾ. നമ്മൾ പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ കർത്താവ് പറയുന്നത് ചുമ്മാതെ നിങ്ങളങ്ങ് വിശ്വസിക്കുക എന്നുള്ളതല്ല, ഇതിന്റെ ഒരു റീസൺ കൂടി പറഞ്ഞിട്ടാണ് നിങ്ങൾ കർത്താവിൽ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്നും എങ്ങനെ വിശ്വാസത്താൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്നും എങ്ങനെ ഒരു നീതിമാൻ, റൈച്ചസ് പേഴ്സൺ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതെന്നുള്ളതിന്റെ അടിസ്ഥാനവും കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ ആറാമത്തെ അധ്യായത്തിൽ ആണ് ഈ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത്. അതിന്റെ 25-ാമത്തെ വാക്യം,
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്,
അതുകൊണ്ട് ദേർഫോർ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദേർഫോർ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്,
എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ?
ഇത്രയും പറഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ. ബേസിക്കലി ആഹാരത്തെക്കാൾ ജീവനും ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? വിശ്വാസത്തിന്റെ ഒരു ബേസിക് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങൾക്ക് ജീവനും നിങ്ങൾക്ക് ശരീരവും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ ദൈവത്തിന് അറിയാവുന്നതാണ്. വളരെ സിമ്പിളാണ് അല്ലേ. ദൈവം ഒരാൾക്കൊരു ജീവൻ നൽകി ഈ ഭൂമിയിലേക്ക് ആ വ്യക്തി ദൈവം അയച്ചെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ദൈവത്തിന് അറിയാം. അതിനെപ്പറ്റി നിങ്ങൾ വറിയേണ്ട കാര്യമില്ല. ജീവൻ തന്ന ദൈവത്തിന് ആ ജീവൻ നിലനിർത്താനായിട്ടുള്ള ആഹാരം തരാൻ അറിയാം. ശരീരം തന്ന ദൈവത്തിന് ആ ശരീരത്തിൽ ഉടുക്കാനുള്ള വസ്ത്രം തരാൻ അറിയാം. എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ്, ഒരു വിശ്വാസിയുടെ ബേസിക് നീഡ്സ് ടേക്ക് കെയർ ചെയ്യാൻ ദൈവം വിശ്വസനാണ്. ഇറ്റ്സ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് കർത്താവ് അതുകൊണ്ട് എന്ന് പറയുന്നത്. ഈ അതുകൊണ്ട് എന്നുള്ള കാര്യം മീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം റിവേഴ്സ് ആവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലെ പ്രോമിസസ് അൺകണ്ടീഷണൽ അല്ല. ചില കണ്ടീഷൻസ് അതിന്റെ മുമ്പിൽ കർത്താവ് വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും അതുകൊണ്ട് എന്ന് പറയുന്നത്. ഈ അതുകൊണ്ട് എന്ന് പറയുന്നതിന്റെ മുകളിൽ എന്താണ് അതുകൊണ്ട് എന്നുള്ളത് പറയാണ്. 24-ാമത്തെ വാക്യം,
രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ
ആർക്കും കഴിയുകയില്ല.
അങ്ങനെ ചെയ്താൽ
ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും,
അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല.
അതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം എന്താണ് പറഞ്ഞത്? ഇതിനൊരു കണ്ടീഷനുണ്ട്. ഒരു വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വറി, ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നതിന് കാരണമുണ്ട്. ഇതിൽ രണ്ട് വ്യക്തികളിൽ ഏതൊരു വ്യക്തിയുമായിട്ടാണ് ഈ വ്യക്തി കണക്റ്റഡ് ആയിരിക്കുന്നത്? ആരെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത്, ആരെയാണ് ആ വ്യക്തി സേവിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കർത്താവ് പറയുന്നത്, നിങ്ങൾ വറി ചെയ്യേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ആങ്സൈറ്റി നിങ്ങൾക്കുണ്ടാവണ്ട, നിങ്ങൾക്ക് പേടിക്കണ്ട, ഈ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എന്താണ്? നിങ്ങൾ ചൂസ് ചെയ്യണം.
എന്ത്?
ആരാണ് നിങ്ങളുടെ യജമാനൻ എന്നുള്ളത് ചൂസ് ചെയ്യണം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. നിങ്ങളത് അറിയേണ്ട കാര്യമില്ല, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ആരാണ് നിങ്ങളുടെ യജമാനൻ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. അതിനൊരു ഒരു ഒരു ഫൈനൽ തീരുമാനത്തിലെത്തണം. ഇതിന് രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വറിയുണ്ടാവും, ചിലപ്പം വിശ്വാസം ഉണ്ടാവും, ഇതിന്റെ ഇടയ്ക്ക് കടന്ന് കറങ്ങും. അന്നേരം നിങ്ങൾ ആദ്യമേ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം സെറ്റിൽ ചെയ്യുക, ഹൂം യു ആർ ഗോയിങ് ടു സെർവ്. രണ്ടാമത് കർത്താവ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ. അതിന്റെ ആകയാൽ എന്ന് വീണ്ടും പറയുകയാണ് അതിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും? ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീണ്ടും പറയുമ്പോൾ പറയാണ്, ആകയാൽ
നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ.
ആ അവിടെ പറയാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ഇതൊക്കെയും ആവശ്യമെന്നറിയുന്നു. അടുത്ത വാക്യം ഒരു ബട്ട്, ഇംഗ്ലീഷിൽ ബട്ട് ഉണ്ട്, ബട്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്നാൽ മുമ്പേ അവന്റെ
രാജ്യവും നീതിയും അന്വേഷിപ്പിൻ.
നേരം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടാതെ നിങ്ങൾക്ക് വറി ചെയ്യണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഫിയർ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് വിടുകയല്ല. അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, പത്രോസും അതിനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. നേരെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കർത്താവ് രണ്ട് കാര്യം പറയാണ്. ഒന്ന്, രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം. എന്താണ്? ആരാണ് നിങ്ങളുടെ യജമാനെന്നും എന്താണ് നിങ്ങൾ സീക്ക് ചെയ്യുന്നത് എന്നും ഫൈനലൈസ് ചെയ്യണം. ഇത് രണ്ടും ഫൈനലൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ കാര്യങ്ങളെ പറ്റി അറിയേണ്ട കാര്യമില്ല. എന്താണ്? അന്നേരം എന്തുകൊണ്ട് ഒരു വ്യക്തി ഈ കാര്യങ്ങളിൽ കറങ്ങുന്നു? ഞാൻ മനസ്സിലാക്കിയിരുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇത് മാമോനുമായി അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി ധനത്തിലേക്ക് മാറുകയും നമ്മളുടെ സീക്കിംഗ് ഈ ലോകത്തിലെ കാര്യങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വരും. ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ്. അങ്ങനെ തന്നെ വരാനേ കഴിയത്തുള്ളൂ. എന്നിട്ട് ഇതും രണ്ടും കൂടി വെച്ചുകൊണ്ട് ഈ വറീസ് മാറണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് ആദ്യമേ അതിന്റെ കണ്ടീഷൻ പറയണം. ഒരു കാര്യം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ പറ്റി അറിയേണ്ട കാര്യമല്ലോ. പിന്നെ ദൈവമാണ് ആ കാര്യങ്ങളെ നോക്കുന്നത്. ഇത് രണ്ടിടത്ത് കർത്താവ് ഈ കാര്യം എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 20 ഇതേ കാര്യം തന്നെ മത്തായി 6-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ദെയർഫോർ അതുകൊണ്ട് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെട്ടരുതെന്ന് പറഞ്ഞതിന്റെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം ഇതേ കാര്യം പറയുമ്പോൾ ചില കണ്ടീഷൻസ് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 22 വാക്യങ്ങൾ,
അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായി കൊണ്ടും.
ഇവിടെയും ഫോർ ദിസ് റീസൺ ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ ആകയാൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? അതിന്റെ മുകളിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ മതി. എന്താണ്? കർത്താവ് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കഥ പറയാണ്. എന്താണ് അവിടെ പറയാണ്? ഒരു മനുഷ്യൻ, അതിന് 16-ാമത്തെ വാക്യം മുതൽ, ഒരു ഉപമ അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ.
ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു.
നമുക്ക് ആ ഉപമ അറിയാവുന്നതാണ്. ഒരു ധനവാനായ മനുഷ്യന്റെ വിളവ് നന്നായിട്ട് വിളഞ്ഞു. അതിന് മുകളിൽ കർത്താവിന്റെ ആ ഉപമയുടെ കണ്ടന്റ് എന്താണ് പറയുന്നുണ്ട്? 15-ാമത്തെ വാക്യം, അവരോട് സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞു സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഒരു ഉപമ പറയുന്നത്. എന്നിട്ട് ആ ഉപമ കർത്താവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിന്റെ 21-ാമത്തെ വാക്യം, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു ആകയാൽ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അങ്ങനെ പറയാണ്, ദൈവവിഷയമായി ഒരു വ്യക്തി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയെടുത്ത് പറയാണ്, അങ്ങനെയുള്ള വ്യക്തികൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വറീസ് എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുണ്ടാവും, അത് മാറ്റാനായിട്ട് കഴിയത്തില്ല. അത് നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും കഴിയത്തില്ല. എന്തൊക്കെ കുറുക്കുവഴികൾ നമ്മൾ കേട്ടാലും എത്ര പ്രസംഗങ്ങൾ കേട്ടാലും കഴിയത്തില്ല. അന്നേരം ആദ്യത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരടുത്താണ് കർത്താവ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത്. കർത്താവ് എന്നിട്ട് പറയണേ, ആകയാൽ നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാണെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ സീക്ക് ചെയ്യുന്നവരാണെങ്കിൽ, യേശുക്രിസ്തുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ, ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ, കർത്താവിന് നിങ്ങൾ ജീവൻ സമർപ്പിക്കുകയാണെങ്കിൽ, കർത്താവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ആയി കർത്താവിൻ്റെ അടുത്ത് പറയാം, കർത്താവ് നീ ഈ കാര്യങ്ങൾ എന്റെ കാര്യത്തിൽ മീറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ എന്ന് പറയാം. അതാണ് കർത്താവ് ഈ കാര്യങ്ങൾ മുമ്പോട്ട്. അതിന്റെയും കണ്ടീഷൻ അവസാനം കർത്താവ് അതിന് 31-ാമത്തെ വാക്യത്തിൽ പറയാനുണ്ട്, ബട്ട് സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു, ഡു നോട്ട് ബി അഫ്രൈഡ്. അല്ല, ഞാനിതാണ് പറഞ്ഞത്, വിശ്വാസത്തിന് ഒരു കണ്ടീഷനുണ്ട്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമല്ല, അതിന് പകരം അവിശ്വാസമാണ് കൂടുതൽ. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇതാവാനായിട്ടുള്ള സാധ്യത. നമുക്ക് മുമ്പോട്ട് പോകാം, എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുകയാണ്, അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും.
ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം.
36-ാമത്തെ വാക്യം മുതൽ,
ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു.
പുതിയ നിയമത്തിലെ കർത്താവ് പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഒരു പിന്മാറ്റക്കാരന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്താൽ മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ മാത്രമാണ്. ഇനി വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് എബ്രായലേഖനകർത്താവ് എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ചില ആൾക്കാരെ പറ്റി പറയാണ്. എന്നിട്ട് വിശ്വാസം എന്താണ് എന്നും പറയുകയാണ്. വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ചില ആൾക്കാരുടെ ലിസ്റ്റ് പറയാണ്. എന്താണ് വിശ്വാസം എന്നുള്ളത്? 11:1 തന്നെ പറയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ ആശിക്കുക എന്നത് കറക്റ്റ് അല്ല, ആശ എന്നുള്ളതല്ല അതിന്റെ കറക്റ്റ്. ഇംഗ്ലീഷിൽ ഹോപ്പ് എന്നാണ്. ഹോപ്പിന്റെ റിയൽ അർത്ഥം എന്താണ്? ശരിക്കും പ്രത്യാശ എന്നുള്ളതാണ് കറക്റ്റ് അർത്ഥം അല്ലേ. അത് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. റോമർ 8:24 അത് കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശ,
ഫോർ ഇൻ ഹോപ്പ് വി ആർ സേവ്ഡ്. അന്നേരം പ്രത്യാശയാലാണ് നാം രക്ഷിക്കുമ്പോൾ. എന്നിട്ട് ആ പ്രത്യാശ എന്താണെന്ന് പറയുന്നുണ്ട്.
കാണുന്ന പ്രത്യാശയോ
പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നു. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ നാം അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അന്നേരം ഹോപ്പ് എന്നത് പ്രത്യാശയാണ്, ആശയല്ല. ഈ ആശ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആശിക്കാം. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാണാത്ത കാര്യങ്ങൾ മാത്രമേ പ്രത്യാശിക്കാൻ കഴിയത്തുള്ളൂ, കാണുന്ന കാര്യങ്ങൾ പ്രത്യാശിക്കാനേ കഴിയത്തില്ല. അന്നേരം കർത്താവോട് പറഞ്ഞിരിക്കുന്നത് ചില അൺസീൻ റിയാലിറ്റീസ് ഉണ്ട്, ചില കാണുന്ന യാഥാർത്ഥ്യങ്ങളുമുണ്ട്, കാണാത്ത ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം ഈ കാണാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ടാഞ്ചബിൾ അല്ല, കാണാത്ത കാര്യങ്ങളാണ്. നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളും നേരിട്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളുമാണ്. ആ കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ പ്രത്യാശ. അതാണ് വിശ്വാസത്തിന്റെ, വിശ്വാസം എന്നത് ആ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ അവിടെ പറയുകയാണ്, നമ്മുടെ പൂർവന്മാർക്ക് ദൈവത്തിന്റെ സാക്ഷ്യം ലഭിച്ചത്, ഗെയിൻഡ് അപ്രൂവൽ, ദൈവം അപ്രൂവ് ചെയ്തത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം അപ്രൂവ് ചെയ്തതിന്റെ കാരണം പറയാം. എന്നിട്ട് താഴേക്ക് പഴയ നിയമത്തിലെ കുറെ വിശ്വാസികളുടെ കാര്യം പറയാം. നമ്മൾ ആ പഴയ നിയമത്തിലെ വിശ്വാസികളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ എന്താണ് റിയൽ ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ റിയൽ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം അത് തുടങ്ങുന്നത് എവിടെയാണ്? അവിടെ പറയണ അതിന്റെ 4-ാമത്തെ വാക്യം പറയാണ്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ പറയാണ് വിശ്വാസത്താൽ ഹാബേൽ എന്ത് ചെയ്തു? ഹാബേൽ ബെറ്റർ സാക്രിഫൈസ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാബേൽ ഓഫേർഡ് ടു ഗോഡ് എ ബെറ്റർ സാക്രിഫൈസ്. ഈ ആബേലിന്റെ ബെറ്റർ സാക്രിഫൈസ് എന്താണ്, എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിൽ പ്രസാദിച്ചത് എന്നുള്ളത് വളരെ ഒരു തിയോളജിക്കൽ കോൺട്രവേഴ്സിയുള്ള വിഷയമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് ഹാബേലിന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ ബ്ലഡ് സാക്രിഫൈസിൽ കൂടി തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് ഒരു ബെറ്റർ സാക്രിഫൈസ് കൊടുത്തു. എന്താണ് നമ്മൾ ജനസിസിൽ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 4:4 നാലാമത്തെ വാക്യത്തിലാണ് ആ വാക്യം പറയുന്നത്.
ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂടുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു.
അവിടെ ഹാബേല് കൊടുത്ത കാര്യത്തിനൊരു എംഫസിസ് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ, കായീനും ഒരു വഴിപാട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലിന്റെ വഴിപാടിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, അത് കടിഞ്ഞൂലുകളിൽ നിന്ന് തന്നെ അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടു. അന്നേരം ഇതാണ് ബെറ്റർ ആയത്. അന്നേരം ആ സാക്രിഫൈസിൽ തന്നെ കായീന്റേതിനേക്കാൾ ബെറ്ററായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ബ്ലഡ് സാക്രിഫൈസ് ആണെന്നുള്ളത് ഒഴിവാക്കിയത് തന്നെ എന്താണ്, കായീൻ തനിക്കുള്ളതിൽ നിന്ന് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് കൊടുത്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ നമ്മുടെ റിയൽ വിശ്വാസം എന്നത് നമ്മൾ റിയലായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നു. നമ്മൾ, ഞാൻ പൈസയുടെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മലാഖിയിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ യഥാർത്ഥത്തിൽ അവരുടെ കുറ്റം വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട്. അവിടെ അവരത് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മലാഖി പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ.
എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചേർന്നു, എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ഇവിടെ കർത്താവ് ഇവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയുന്നൊരു അക്യൂസേഷൻ എന്താണെന്നറിയാമോ, എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാളുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവിന് ആടിനെയും ഇതിനെയൊക്കെ വേണ്ടിയിട്ടല്ല, കർത്താവ് ഇവരുടെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. കർത്താവിന് ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതെല്ലാ കാര്യത്തിലും റിഫ്ലക്ട് ചെയ്യും. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാനം നമുക്ക് കർത്താവിനും കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതും ദൈവത്തിന് കൊടുക്കാം. ഇതെല്ലാത്തിലും, ഞാൻ പ്രത്യേക കാര്യങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാത്തിലും ഇത് മാനിഫെസ്റ്റ് ചെയ്യും. അത് ഇൻക്ലൂഡിംഗ് മീറ്റിംഗിന് വരുന്നത് മുതൽ, മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്നത് മുതൽ, ദൈവവചനം കേൾക്കുന്നത് മുതൽ, ദൈവസഭയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് മുതൽ, എല്ലാത്തിലും ഇത് ബാധകമാണ്. ഇതെല്ലാം നമുക്ക് ഉദാസീനതയോടെ ചെയ്യാം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളോ യഹോവയുടെ മേശ മലിനമാക്കിയിരിക്കുന്നു, അവന്റെ ഭോജനമായ അവന്റെ അനുഭവം നിന്ദ്യമാക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ നാമത്തെ ചെയ്യുന്നു. കർത്താവ് പറയുകയാണ്, എന്റെ നാമം ജാതികളുടെ ഇടയിൽ പോലും വിശുദ്ധമായിരിക്കുമ്പോൾ എന്റെ ജനത്തിന്റെ മുമ്പിൽ ഇതിനെ നെഗ്ലക്ട് ചെയ്യുന്നു. ഈ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് കർത്താവ് വെറുക്കുന്നു ദൈവമക്കളുടെ ജീവിതത്തിൽ. അതാണ് ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ അപകടം. നമ്മളുടെ സംഭവം പ്രശ്നം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് വിശ്വാസിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നു. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിരുന്ന പണമോ അങ്ങനത്തെ കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രയോറിറ്റി മാറി ഇത് ഉദാസീനതയോടെ കർത്താവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഇതാണ് കയ്യീന്റെ യാഗത്തെ ദൈവം റിജക്ട് ചെയ്തതും ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. അന്നേരം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് ബെറ്ററായിട്ടുള്ള സാക്രിഫൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പറയാൻ നേരത്തേക്ക് വണങ്ങുക, ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് കർത്താവ് കയ്യീന്റെ യാഗത്തെ റിജക്ട് ചെയ്തത്. കാരണം കയ്യീന്റെ യാഗം വിശ്വാസത്തിൽ നിന്നുള്ളതായിരുന്നില്ല. കയ്യീന്റെ യാഗം ദൈവത്തിൽ വിശ്വാസത്തിൽ നിന്നുള്ളതായിരുന്നില്ല, മനുഷ്യ ഒരു വഴിപാടായിരുന്നു എന്നുള്ളത് അവിടെ തന്നെ തെളിയുക. അടുത്ത വാക്യത്തിൽ പറയുക, അടുത്ത വ്യക്തിയെ പറ്റി പറയാണ്, ദൈവം അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അടുത്ത വാക്യം, അഞ്ചാമത്തെ വാക്യം,
വിശ്വാസത്താൽ
രണ്ടാമത്തെ ഒരു വ്യക്തിയെ പറ്റി പറയാണ്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം. അതിന് പഴയ നിയമത്തിലെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തെ വിശ്വാസത്താലേ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ചില വ്യക്തികളുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഒന്ന്, ആദ്യത്തെ വ്യക്തി തന്നെ വിശ്വാസത്താൽ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുന്നത് ഒരു നഷ്ടമല്ല എന്ന് മനസ്സിലാക്കി. ദൈവത്തിന് ഏറ്റവും ചെറുതുകൊണ്ട് കൊടുത്തിട്ട് ഏറ്റവും മിനിമം ലെവലിലുള്ള വിശ്വാസ ജീവിതം വിട്ടിട്ട് ആ വ്യക്തി കർത്താവിനെ ഏറ്റവും നല്ലത് കൊടുക്കാനെടുത്തു. രണ്ടാമത്തെ വ്യക്തിയെ പറ്റി പറയാണ് ഹാനോക്ക്. ഹാനോക്കിനെ പറ്റി നമ്മൾ ഉൽപ്പത്തി തന്നെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഞ്ചാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം കാണുന്നത്. ഉൽപ്പത്തി 5:18,
യാരേദിന് 122 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്ക് ജനിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു.
അതിന്റെ 21-ാമത്തെ വാക്യം,
ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേമിനെ ജനിപ്പിച്ചു. മെഥൂശലേമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു.
24-ാമത്തെ വാക്യം,
ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
ഒരു ഉൽപ്പത്തി 5-ാമത്തെ അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ ജനിപ്പിച്ചു, ചിലര് ജീവിച്ചു, ചിലർ കല്യാണം കഴിച്ചു, മക്കളെ ഉണ്ടാക്കി, മരിച്ചു. ഇതാണ് ആ ആ അധ്യായത്തിന്റെ ഫുൾ കോണ്ടക്സ്റ്റ്. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് സ്പിരിച്വലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, കുറെ ആൾക്കാരെ ജനിപ്പിക്കുന്നു, കുറെ ആൾക്കാർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു, വളർത്തുന്നു, മരിക്കുന്നു, പിന്നെയും അടുത്ത ആൾക്കാരെ ജനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ലിസ്റ്റ് പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു വ്യക്തിയെ പറ്റി പറയാണ്, ആ വ്യക്തി ദൈവത്തോട് കൂടെ നടന്നു, മാത്രമല്ല ആ വ്യക്തി മരിച്ചുമില്ല. ഒരു എക്സെപ്ഷനാണ് ഉൽപ്പത്തി 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ആ വ്യക്തിയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തി. ദൈവത്തിന് ആ വ്യക്തിയെ പറ്റി ഒരു സാക്ഷ്യം പറയാനായിട്ടായിരുന്നു. എല്ലാവരുടെയും ജീവചരിത്രം എഴുതിയതിൽ ഒരാളുടെ ജീവചരിത്രം എഴുതിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ ദൈവത്തോട് കൂടെ നടന്നു, ആ കർത്താവിനോട് കൂടെ നടന്ന് 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 സ്വർഗത്തിലേക്ക് അങ്ങ് പോയി. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവചരിത്രം ദൈവം എഴുതുകയെന്ന് വെച്ചു എന്തെഴുതും? നമ്മൾ ജനിച്ചു, നമ്മൾ ജീവിച്ചു, നമ്മൾ ജോലി ചെയ്തു, പൈസ ഉണ്ടാക്കി, കുഞ്ഞുങ്ങളെ വളർത്തി, മരിച്ചു. ഇങ്ങനെ ഒരു ജീവചരിത്രം എഴുതുകയാണെങ്കിൽ അതെന്തൊരു ജീവചരിത്രമായിരിക്കും. ലോകത്തിൽ നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ ജോലി ഉണ്ടാക്കി, പൈസ ഉണ്ടാക്കി, നമ്മൾ കാറ് വാങ്ങിച്ചു, വീട് വെച്ചു, ബിസിനസ് നടത്തി, വീട് വെച്ചു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. ദൈവം ഇതിനൊന്നും കണക്കാക്കുന്നില്ല. ദൈവം നോക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ജീവിതമുണ്ട്. ഒറ്റ വാക്യം പറഞ്ഞു, ഇതൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചു, ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഒരു സാക്ഷ്യം പറയാനായിട്ട് കഴിയുമെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ജീവിതം. അത് ദൈവത്തെ അത് വിശ്വാസം കൊണ്ടേ, ബൈ ഫെയ്ത്ത്, ഓൺലി ബൈ ഫെയ്ത്ത്. അത് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നേരത്തെ പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. നേരം വിശ്വാസ ജീവിതത്തിന്റെ റിയൽ അർത്ഥം എന്താണ്? അത് ശരിക്കും നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളതല്ല, ഈ ഭൂമിയിൽ വെച്ചിട്ട് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ലൈഫാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസ ജീവിതം. കർത്താവിന് ഈ ഭൂമിയിൽ വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വ്യക്തിക്ക് മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് കഴിയത്തില്ല. ഇല്ലെങ്കിൽ പോകാൻ കഴിയുമായിരിക്കും, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയട്ടെ, ഹാനോക്കിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഹാനോക്കിന്റെ ലൊക്കേഷൻ മാത്രമേ മാറിയുള്ളൂ അല്ലേ? ഹാനോക്കിന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും മറ്റു വ്യത്യാസം ഉണ്ടായോ? ഹാനോക്ക് ഈ ഭൂമിയിലും ദൈവത്തോടു കൂടിയാണ് നടന്നത്. ആ നടന്ന് 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 സ്വർഗത്തിലേക്ക് പോയി. എന്തായാലും എന്ത് സംഭവിച്ചു? ആകെപ്പാടെ ആ ലൊക്കേഷൻ മാത്രമേ മാറിയുള്ളൂ അല്ലേ? അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതാണ് പുറത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. കർത്താവ് പൗലോസ് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ശരീരം വിട്ടാലും ശരീരത്തിലിരുന്നാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും എന്നിട്ട് പറയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്ന വാക്യം ഇവിടെയാണ്. അറിയാമോ, കൊരിന്ത്യ ലേഖനത്തിലല്ലേ? ഓക്കെ, ഒന്ന് വിളിച്ചേ. 2 കൊരിന്ത്യർ എടുത്തവർക്ക് വായിക്കാം.
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.
ഏതാ വാക്യം?
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
അതിന്റെ അഞ്ചാമത്തെ ആറാമത്തെ വാക്യം, ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഒരു വ്യക്തി കാഴ്ചയാലല്ല കാണുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് അല്ല, കാണാത്ത ദൈവത്തിൽ വിശ്വസിച്ചാണ് നടക്കുന്നതെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാഴ്ചയിലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. അതും ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടിട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എന്നിട്ടും പൗലോസ് പറയാണ് ഈ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സ്വർഗത്തിൽ പോകുന്നതും സ്വർഗത്തിൽ പോകാതിരിക്കുന്നതും തമ്മിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം സ്വർഗത്തിൽ പോകുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. ശരീരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, ശരീരം രൂപാന്തരപ്പെടുന്നുണ്ട്, ലൊക്കേഷനും മാറുന്നുണ്ട്. പക്ഷെ എക്സ്പീരിയൻസിൽ വലിയ വ്യത്യാസം ഇല്ലെന്നാണ് പറഞ്ഞത്. പലോസ് പറയാൻ ഈ ഭൂമിയിലായാലും ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വർഗത്തിൽ പോകുമ്പോഴും ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതാണ് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഹാനോക്ക് നടന്നത്. ഹാനോക്ക് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തോടു കൂടെയാണ് മരിച്ച് നേരെ സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിൽ വെച്ച് ഹാനോക്കിന്റെ പ്രയോറിറ്റീസ് വ്യത്യാസമായിരുന്നു. ഈ ഭൂമിയിലുള്ള ആൾക്കാരെല്ലാവരും മക്കളെ ജനിപ്പിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും വീടുണ്ടാക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഹാനോക്കും ഇതൊക്കെയും ചെയ്ത് കാണാം. പക്ഷേ എന്നാൽ ഹാനോക്കിന്റെ പ്രയോറിറ്റി വ്യത്യാസമായിരുന്നു. ഹാനോക്കിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു, എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കണം. എവിടെ? ഈ ഭൂമിയിൽ വെച്ച്. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്കൂടെ പറഞ്ഞിരിക്കുകയാണ്, ഹാനോക്ക് മെതിശലേഖനെ ജനിപ്പിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അല്ലെ? അതായത് ദൈവത്തോടുകൂടെ നടക്കുന്ന വ്യക്തിക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ അതൊക്കെ കഴിയും. ഞാൻ ദൈവത്തോട് നടക്കണമെങ്കിൽ നമ്മൾ കല്യാണം ഒക്കെ വിട്ടിട്ട് മാറണമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്യാസ ജീവിതം നയിക്കാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് അങ്ങനെയൊന്നുമല്ല പഠിപ്പിക്കുന്നത്. നോർമൽ സർക്കംസ്റ്റാൻസസിൽ എല്ലാവരുടെയും നടുക്ക് ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി മാറുകയാണ്. ആ വ്യക്തി ദൈവരാജ്യം അന്വേഷിക്കുകയാണ്. ആ വ്യക്തി സീക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാറുകയാണ്. ആ വ്യക്തി ജീവിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഇല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തി ആത്മാവിൽ ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി. അന്നേരം അങ്ങനെ ആ ഹാനോക്കിനെ പറ്റിയാണ് പറയുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എബ്രായ ലേഖനത്തിൽ അതിൽ പറഞ്ഞു, എബ്രായ ലേഖനത്തിലെ വാക്യത്തിലേക്ക് പറഞ്ഞു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയാണ്,
ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു.
ബാക്കി എല്ലാവരും ജനിച്ചു, മരിച്ചു, ഈ ഭൂമിയിൽ അടക്കപ്പെട്ടു. അവരുടെ എല്ലാം ചരിത്രം അങ്ങനെ എഴുതിയപ്പോൾ ഒരാളെ പറ്റി പറയാണ്, ആ വ്യക്തി ദൈവത്തോ മരണം കാണാതെ എടുക്കപ്പെട്ടു. അതിന്റെ കാരണം അവൻ ഈ ഭൂമിയിൽ ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതാണ്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനെ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം സാക്ഷ്യം പറഞ്ഞു, ഹി പ്ലീസ് മീ. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ബാക്കി നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. ആ കാര്യങ്ങളിലൊന്നും ദൈവം സീറോ ആണ് ഇരുന്നത്. ആ ദൈവം റെക്കോർഡ് ചെയ്യുന്ന പോലുമില്ല. എന്നിട്ടാണ് പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ഒരിക്കൽ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഒരു പ്രതിഫലം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കുണ്ട്, കൊടുക്കുന്നുണ്ട്. ദൈവത്തിനൊരു പ്രതിഫലം തന്നെ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അത് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നടക്കുന്നത്. നമ്മൾ ഈ മലാഖി പ്രവചനത്തിൽ തന്നെ ഈ അവിശ്വാസികളുടെ കൂട്ടത്തിന്റെ നാട് അവസാനം വരുമ്പോഴേക്കും കർത്താവ് വേറൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ഞാൻ മലാഖി പ്രവചനം എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെ മലാഖി പ്രവചനത്തിന്റെ ഒരു മുഴുവൻ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവിശ്വാസികളായ വിശ്വാസികളുടെ പിക്ചറാണ് മലാഖി കൊടുക്കുന്നത്. ഇസ്രായേൽ മക്കളെ പറ്റി ഇവരുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
ദൈവത്തെ സേവിക്കുന്നത് നല്ലതാണോ, ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, ഇങ്ങനെ നടന്നുകൊണ്ട് എന്താണ് പ്രയോജനം, ഇങ്ങനെ ഇങ്ങനെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന കൂട്ടരാണ്. അതാണ് അതിന്റെ മലാഖി പ്രവചനം അതിന്റെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്,
യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിനാലും എന്തോ പ്രയോജനമുള്ളൂ.
ഇതാണ് ചോദ്യം. എന്താണെന്നറിയാം, ചോദ്യം എന്താണെന്നറിയാമോ, എന്താണ് പ്രയോജനം അല്ലെ? ദൈവത്തെ സേവിക്കുന്നോണ്ട് എന്താ പ്രയോജനം? ഇത് ആരുടെ ചോദ്യമാണെന്നറിയാമോ, ഇത് റിബല്യസ് ഇസ്രായേലിന്റെ ചോദ്യമാണ്. ദൈവത്തെ സേവിക്കുന്നോണ്ട് എന്താ പ്രയോജനം? ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം, എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ എനിക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ്. എന്നാൽ എബ്രായലേഖനത്തെ പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരു കാര്യം വിശ്വസിക്കണം, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിച്ചു നോക്കത്തുള്ളൂ. എന്നാൽ ഈ അവിശ്വാസികൾക്ക് അവരുടെ ചോദ്യം ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നാണ് ചോദ്യം. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ അവരുടെ ഹൃദയത്തിലുള്ളതാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് വാക്കുകളായിട്ട് പുറത്തു വരും, പെറുപ്പുറുപ്പുകളായിട്ട് പുറത്തു വരും, അവിശ്വാസമായിട്ട് പുറത്തു വരും, കംപ്ലയിൻസ് ആയിട്ട് പുറത്തു വരും, ഡിസ്കറേജ്മെന്റ് ആയിട്ട് പുറത്തു വരും. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ, ഇവരുടെ ചോദ്യം ഒന്നേ ഉള്ളൂ, ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, ദൈവത്തിന്റെ മുമ്പിൽ കറുപ്പെടുത്ത് നടക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം. എന്നിട്ട് പറയാണ്, ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാൾ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവൻ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവര് പറയുകയാണ്, ദൈവത്തെ സേവിക്കാത്തവന് ഒരു കുഴപ്പമില്ലല്ലോ, അവന് നല്ല ജോലിയുണ്ടല്ലോ, അവന് നല്ല സാലറി ഉണ്ടല്ലോ, അവന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഞാൻ ദൈവത്തെ സേവിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതാണ് ചോദ്യം. ഇത് ബേസിക് ചോദ്യമാണ്. ഈ ചോദ്യം ഹൃദയത്തിൽ നിന്ന് പുറത്ത് വാക്കുകളായിട്ട് വരുമ്പോൾ ദൈവം അത് കേൾക്കും. ഞാൻ വാക്കിങ്ങിലേക്ക് പോകുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്, ദൈവം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ റിബല്യസ് വാക്കുകൾ, അത് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ പുറത്താണെങ്കിലും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആ ദൈവം കാണുന്നുണ്ട്, ദൈവം അത് കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൈവം എന്താണ് ചെയ്തത്? അതാണ് ഇസ്രായേലിന്റെ അടുത്ത് ദൈവം പറയുന്നത്, ആദ്യം പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ്, നീ എന്തിനാൽ എന്നെ സ്നേഹിക്കുന്നു? കർത്താവാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദീക്ഷിച്ചു. ഏശാവിന്റെ സഹോദരനല്ലേ, എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. ദൈവം നിന്നെ സ്നേഹിച്ചു, ദൈവം നിന്നെ വീണ്ടെടുത്തു, എന്നിട്ടും നിന്റെ ചോദ്യം എന്താ പ്രയോജനം എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ വരും. കർത്താവിന് എല്ലാ കാര്യങ്ങളിലും അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെയായിരിക്കും. അവർ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിൽ, ദൈവത്തിനെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും പിന്മാറ്റക്കാരന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. മീറ്റിങ്ങിനൊക്കെ വരുമായിരിക്കും, പാട്ട് പാടുന്നുണ്ടായിരിക്കും. ഇത് ഇസ്രായേലിന്റെ റിലീജിയസ് ഇസ്രായേലിന്റെ അടുത്താണ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ചില വ്യക്തികൾ സംസാരിക്കുന്നതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 16-ാമത്തെ വാക്യം പറയാണ്, യഹോവ ഭക്തന്മാർ
അന്ന്
തമ്മിൽ സംസാരിച്ചു. അവർ സാക്ഷ്യം പറഞ്ഞ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത് അല്ലേ. സാക്ഷ്യം എഴുന്നേറ്റിരുന്നു, കർത്താവ് വലിയവനായിരുന്നു, നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു പറഞ്ഞത് അതല്ല അവിടെ പറയുന്നത്. അവരെന്താ പറഞ്ഞത്? അവർ തമ്മിൽ സംസാരിച്ചു.
യഹോവ ശ്രദ്ധ വെച്ച്
യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉറക്കം പറഞ്ഞതോ സാക്ഷ്യം പറഞ്ഞതോ ട്രാക്ട് അടിച്ച് പറഞ്ഞതോ ഒന്നുമല്ല. അവർ തന്നെ തമ്മിനെ പറയുകയാണ്. എന്താണ് അവര് തമ്മിൽ തമ്മിനെ പറയുന്നത്? മുമ്പിൽ പറഞ്ഞ ആൾക്കാരുടെ ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? എന്തായിരിക്കും അവർ പറഞ്ഞത്? അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, യഹോവയെ സേവിക്കുന്നത് നല്ലതാണ്, ഈ കർത്താവിനെ സേവിക്കുന്നത് പോലെ വേറൊരു കാര്യമില്ല. ഇതാണ് ഇവരുടെ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡ്. ഇവരിത് തമ്മിൽ പറയണം. കുറച്ചുപേരേ ഉള്ളൂ ഈ റിബല്യസ് ജനറേഷന്റെ നടുക്ക്, അവിശ്വാസികളായ വിശ്വാസികളുടെ നടുക്ക്, ഈ പിന്മാറ്റക്കാരുടെ നടുക്ക്. യഹോവ ഭക്തന്മാർ, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞത്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, അവർ തമ്മിൽ പറയാണ്, അതിന്റെ ഇടയ്ക്ക് പറയാണ്, അവർ തമ്മിൽ വിളിച്ചിട്ട് പറയാണ്, ഇല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നേരിട്ട് പറയുമ്പോൾ പറയാണ്, ഇതിന്റെ ഇടയ്ക്ക് ദൈവത്തെ സേവിക്കുന്നത് നല്ലതാണ്. ഈ റിബല്യസ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ നടുക്ക് കർത്താവ് പറയാണ്, ദൈവം അതും ശ്രദ്ധ വെച്ച് കേട്ടു. ഗോഡ് ഗേവ് അറ്റൻഷൻ ആൻഡ് ഹേർഡ് ഇറ്റ്. എന്നിട്ട് പറയാണ്, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് തന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു, താൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ, ദൈവം പറയാണ് ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ നടുക്ക് കർത്താവ് പറയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയ വ്യക്തികളെ ദൈവം ആദരിക്കും. എപ്പോഴാണ് ആദരിക്കുന്നത്? താൻ ഉണ്ടാക്കുവാനുള്ള ദിവസം. ഈ ഭൂമിയിലെ വെച്ച് അവരെ ആദരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഭൂമിയിൽ വെച്ച് അവർക്കൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, കിട്ടിയിരിക്കാം, അതൊന്നും വിഷയമല്ല. ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ ദൈവത്തെ സേവിച്ചുകൊണ്ട് എന്ത് പ്രയോജനം, ദുഷ്ടന്മാർക്കും എല്ലാം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താണ് ഇതുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ അതുകൊണ്ട് അവരാണ് നല്ലവരെന്ന് പറയും. നമ്മുടെ ആറ്റിറ്റ്യൂഡാണിത്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അവിശ്വാസികൾക്കുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ളൊരു റിബല്യൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അത് വാക്കുകളായി പുറത്തു വരികയും ചെയ്യുമ്പോൾ കർത്താവ് പറയാണ് ഞാനത് കേൾക്കുന്നു. മാത്രമല്ല അവരുടെ ഇടയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് അന്യോന്യം പറയുന്ന വ്യക്തികൾ അവരുടെ ആറ്റിറ്റ്യൂഡിൽ കൂടി, അവരുടെ ആക്ഷനിൽ കൂടി, അവരുടെ സംസാരത്തിൽ കൂടി അത് വെളിപ്പെടുത്തുന്ന വ്യക്തികൾ, അതും ദൈവം കേൾക്കുന്നു. ഞാൻ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. പല വിശ്വാസികളുടെയും അവസ്ഥ, പല രക്ഷിക്കപ്പെട്ട ഇവൻ ചെറുപ്പക്കാരുടെ പോലും അവസ്ഥ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ കൂടി അവർ വെളിപ്പെടുത്തുന്നത് ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണ്. അതെല്ലാം പറയത്തില്ലെങ്കിൽ അത്രയും നല്ല കാര്യം. പക്ഷേ ഈ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡാണ് പുറത്തു വരുന്നതും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വൈ ഐ ആം ലൈക്ക് ദിസ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ തിരിച്ചു വരട്ടെ. അതിനു മുമ്പ് പറയാണ് ദൈവം പറയാണ് ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് എബ്രായനെ നേരത്തെ പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ. അത് കാണുന്ന കാര്യമല്ല. കാണുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഒന്നും ലഭിച്ചെന്ന് വരത്തില്ല, നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായെന്ന് വരത്തില്ല. എന്നാൽ കാണാത്ത ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്, ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. നിങ്ങൾ പറയുകയും ചെയ്യും, ദൈവം കേൾക്കുകയും ചെയ്യും, ദൈവം ആ വ്യക്തികൾക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. ഈ ഭൂമിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ നടുക്ക് ദൈവത്തെ സീക്കിയാതെ പണത്തിന്റെ പുറകെ മാമോന്റെ പുറകെ ഓടുന്ന വ്യക്തികളുടെ നടുക്ക് ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൽ. എല്ലാ വാക്യങ്ങളിലേക്കും പോകാനിരിക്കുന്ന സമയമില്ല. അടുത്ത വാക്യം പറയുന്നത് വിശ്വാസത്താൽ അടുത്തത് നോഹ എന്ന വ്യക്തിയെ പറ്റി പറയാണ്. അടുത്ത വാക്യം വിശ്വാസത്താൽ ഏഴാമത്തെ വാക്യം,
വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു.
പഴയ നിയമത്തിൽ അടുത്ത വ്യക്തിയെ പറ്റി പറയാണ് നോഹ. ഇതേപോലെ തന്നെ ഈ ക്രൂക്കഡ് ജനറേഷന് നടുക്ക് ദൈവത്തിനെ സേവിക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം എക്സെപ്ഷൻസ് ആണ്, എല്ലാം ചുരുക്കമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലാണ് ആ കാര്യങ്ങൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം
നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ
നോഹയുടെ കുടുംബ പാരമ്പര്യം ദൈവം റെക്കോർഡ് ചെയ്യുകയാണ്. ദൈവം ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നോഹയുടെ കുടുംബ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ആ തലമുറയുടെ പ്രത്യേകത എന്തായിരുന്നു? തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് പറയുമ്പോൾ ആ തലമുറയുടെ കാര്യം മേളി പറയുന്നുണ്ട്. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. നേരം ഈ ക്രൂക്കഡ് പെർവേർട്ടഡ് ജനറേഷന്റെ നടുക്ക് ഒരു വ്യക്തി, ആ ക്രൂക്കഡ് ജനറേഷന്റെ നടുക്ക് പറയാണ് അവൻ ദൈവത്തോടു കൂടെ നടന്നു. അവന്റെ ഹിസ്റ്ററി, അവന്റെ വംശപാരമ്പര്യം ദൈവം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടാണ് അവനും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അല്ലെ. അവനും സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലൊക്കെ ജീവിച്ചു. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി വേറെയായിരുന്നു. എന്തായിരുന്നു ആ വ്യക്തിയുടെ പ്രയോറിറ്റി? അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് അവൻ ഒരു പെട്ടകം തീർത്തു എന്ന് പറഞ്ഞ അവനറിയാമായിരുന്നു ഇതെല്ലാം നശിക്കുമ്പോൾ ഇതിൽ നിന്ന് നിലനിൽക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഈ പെട്ടകം മാത്രമാണെന്ന് മനസ്സിലായി. അവന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മുഴുവൻ, അവന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ പെട്ടകത്തിലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ അവന്റെ കുടുംബത്തെ രക്ഷിച്ചു. അവരുടെ എന്താണ് ഈ പെട്ടകം? നമുക്കറിയാം ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് നിലനിൽക്കുന്നത് കർത്താവിന്റെ ഒരു ന്യായവിധിയിൽ അതിനെ കവർ ചെയ്തു പോകുന്ന ഒരേ ഒരു കാര്യം ദൈവസഭ മാത്രമാണ്. ഒരു വ്യക്തി ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ, ദൈവസഭയാണ് ദൈവരാജ്യം എന്ന അർത്ഥത്തിൽ, ദൈവത്തിന്റെ പ്രയോറിറ്റിയിലേക്ക് ആ വ്യക്തി മനസ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു പെട്ടകം പണിയാണ്. അവന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മുഴുവൻ അതിലേക്ക് കൊടുക്കുകയാണ്. അവന്റെ ലക്ഷ്യം ദൈവരാജ്യം ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്, ദൈവസഭ ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്, അതിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അവന്റെ കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ കലക്കമുണ്ടാക്കുക എന്നുള്ളതല്ല, അതിന് പകരം ബിൽഡ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അവൻ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ ദൈവത്തോടു കൂടി നടന്നുവെന്ന് മാത്രമല്ല, അവൻ ഈ ലോകത്തെ ന്യായം വിധിച്ചു എന്ന് പറഞ്ഞു, ജഡ്ജ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോഹയുടെ ചരിത്രം യേശുക്രിസ്തു പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു. നോഹയുടെ കാലത്ത് ഈ വഷളത്വം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അതിനെപ്പറ്റി പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 37-38 കാര്യങ്ങൾ പറയാണ്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ
നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു.
അവിടെ പറഞ്ഞിരിക്കുകയാണ് നോഹയുടെ കാലം പോലെ തന്നെ ഈ കാലവുമാകും, മനുഷ്യപുത്രന്റെ വരവും. കർത്താവിന്റെ വരവിനെ പറ്റിയാ പറയുന്നത്, ഒരു ജഡ്ജ്മെന്റ് വരാൻ പോകുന്നതിനെ പറ്റിയാണ് കർത്താവ് ഈ ജഡ്ജ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് എന്തായിരുന്നു? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറും വരെ അവർ തിന്നു കുടിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തു പോന്നു. എന്താണല്ലോ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവാഹം കഴിക്കുന്ന തെറ്റാണോ? കാരണം നോഹയും വിവാഹം കഴിച്ചു, ഹാനോക്കും വിവാഹം കഴിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിച്ചു, കല്യാണം കഴിച്ചു, കല്യാണത്തിന് കൊടുത്തു, ഭക്ഷണം കഴിച്ചു, കുടിച്ചു, സാധാരണ പോലെ ജീവിച്ചു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ നോർമൽ കാര്യങ്ങളുടെ നടുക്ക് ഒരു വ്യക്തി ദൈവരാജ്യം അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവന്റെ ലൈഫ് ബാക്കിയുള്ള ലൈഫിന് നേരെ ഓപ്പോസിറ്റ് ആയതും ലോകത്തെ ജഡ്ജ് ചെയ്തതും. ഇതെങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ട്, കാണാത്ത കാര്യത്തെപ്പറ്റി വിശ്വാസമുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിത്തീരും? അത് നമ്മൾ പുറത്തു വരും. നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതും, നമ്മൾ എവിടെയാണ് മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ എന്തിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ വെളിപ്പെടുത്തും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കും. ഇന്നലെ കാണാത്തൊരു കാര്യത്തെപ്പറ്റി ഒരാൾക്ക് റിയാലിറ്റി ആയിട്ട് തോന്നുകയാണ്, അവയ്ക്ക് മനസ്സിലാകുകയാണ് ഈ ലോകം ടെമ്പറിയാണ്. അതുകൊണ്ടാണ് കർത്താവ് ആ ധനികന്റെ അടുത്ത് പറഞ്ഞത്, മൂഢാ ഇന്ന് രാത്രിയിൽ നിന്റെ ലൈഫ് ഞാൻ നിന്നോട് ചോദിക്കും, ഇന്ന് രാത്രി നിന്നെ ഞാൻ വിളിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ എല്ലാം കാര്യം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ ഭൂമിയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവരുത് അങ്ങനെയൊന്നുമല്ല. കർത്താവിന് പോലും ഈ ഭൂമിയിൽ വെച്ചൊരു നിക്ഷേപം ഉണ്ടായിരുന്നു അല്ലെ? കർത്താവിന് പണസംഖ്യ ഉണ്ടായിരുന്നു. അതല്ല പറയുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ മത്തായി തന്നെ കർത്താവ് പറയുന്നത്, നിന്റെ നിക്ഷേപമുള്ളതിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ ഹൃദയത്തിൽ എന്താണ് നിന്നെ റൂള് ചെയ്യുന്നതാണ് പ്രധാനം. അതാണ് ആക്ഷൻസായി പുറത്തു വരുന്നത്. അത് പണത്തിന്റെ കാര്യങ്ങളാണ് നിന്നെ റൂള് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ പുറത്തു വരും, നിങ്ങളുടെ ഡീലിംഗിൽ പുറത്തു വരും, നിങ്ങളുടെ തീരുമാനങ്ങളെ അത് ബാധിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ പല, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെയും ലോങ് ലാസ്റ്റിംഗ് ചില ഡിസിഷൻസ് ചിലർ എടുത്തിട്ട് പിന്നീട് ഇവർ മനസ്സിലാക്കുകയാണ് എന്റെ ഡിസിഷൻ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ തിരിച്ചു വരാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി കാണും, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ കഴിയത്തില്ല. അന്നേരം ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇവരുടെ തീരുമാനങ്ങളെ നിത്യമായ കാര്യങ്ങൾ സ്വാധീനിച്ചു എന്നുള്ളതാണ്. എറ്റേണിറ്റി ഇവരുടെ ജീവിതത്തിൽ ഈ നോർമൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിച്ചിരുന്നത് കാണാത്ത കാര്യങ്ങളായിരുന്നു. അവരതിലേക്കാണ് അവരെ കുറച്ച്, അവരുടെ തീരുമാനങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവരുടെ ജോലി തിരഞ്ഞെടുക്കുന്നതായിരിക്കട്ടെ, അവരൊരു കാര്യം തീരുമാനിക്കുന്നതായിക്കോട്ടെ, ഒരു കല്യാണം കഴിക്കുന്നതായിക്കോട്ടെ, എല്ലാത്തിന്റെയും കാര്യത്തിൽ അവർക്കറിയാമായിരുന്നു ഇത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഇത് എന്നെ ഇവിടെ വെച്ച് ചിലപ്പോൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ഇവരുടെ ഡിസിഷൻസ് എല്ലാം അങ്ങനെയായിരുന്നു. അതാണ് നോഹ ചെയ്തത് അല്ലെ? അല്ലാതെ ഇവർ ഈ ഭൂമിയിൽ വെച്ച് സന്യാസിയായിട്ട് ജീവിച്ചൊന്നും അല്ല അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാത്ത ഒരു കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതാണ് നമ്മളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുകയാണ്, നമ്മുടെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് അത് വരികയാണ്. നമ്മൾ ഡിസിഷൻസിന്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് ദൈവത്തിന് പ്രസാദകരമാകുമോ, ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് എഫക്ട് ഉണ്ടാകുമല്ലോ, ഈ കാര്യം ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ചിന്തിക്കാതെ എങ്ങനെ എനിക്കിപ്പോ കുറച്ചുകൂടെ കാശുണ്ടാക്കാം, ഇതെങ്ങനെ എനിക്ക് കൂടുതൽ എന്റെ സൗകര്യം നന്നാക്കാം എന്നുള്ള ഡിസിഷൻസിലേക്ക് വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതാണ് ഇവിടെ ഉള്ള പ്രോബ്ലം. ഇവരുടെ എല്ലാം പ്രയോറിറ്റി വ്യത്യാസമായിരുന്നു. പിന്നെ ഡീറ്റെയിലേക്ക് എനിക്ക് പോകാനായിട്ട് നിങ്ങൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും വിശ്വാസത്താൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോകുന്നു എന്നുള്ള പ്ലാനുകളും പദ്ധതിയും ഇല്ലാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടു. മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാം ഇസഹാക്കിനെ വിശ്വാസത്താൽ യാഗമർപ്പിക്കുന്നു. ദൈവം കൊടുത്ത മകനെ വിശ്വാസത്താൽ യാഗമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നു. നിങ്ങൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഓരോരുത്തരുടെയും കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞറിയാം, ഇവരെല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവർ ദൈവത്തോട് കൂടെ നടന്ന് കർത്താവിനെ പ്രസാദിച്ചു. താഴേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ മോശയെ പറ്റി പറയുകയാണ്. 24-ാമത്തെ വാക്യം, വിശ്വാസത്താൽ മോശ താൻ മടന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കും തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ടെങ്കിലും ചെയ്തു. എന്നാൽ എന്താണ് ഇവരെയൊക്കെ, ഇതാ ഞാൻ പറഞ്ഞത്, ഇവരുടെയൊക്കെ ലൈഫിനെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഏതാണ് നല്ലതെന്നുള്ളത്. പ്രതിഫലം നോക്കിയതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് പ്രതിഫലം? മേളിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നൊരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തി തീരുമാനിക്കുകയാണ് ഈ ലോകത്തിലെ ഈ കാര്യങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചോയ്സ്. ഈ ചോയ്സിനൊക്കെ നമുക്ക് എങ്ങനെ കഴിയും? നമ്മൾ കണ്ടേലേ ഒക്കത്തുള്ളൂ. നിത്യമായ ചില കാര്യങ്ങൾ നമ്മളുടെ റിയാലിറ്റി ആയെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ. നമ്മൾ ഇന്നലെ മുമ്പോട്ട് പോട്ടെ, ഇങ്ങനെ വിശ്വാസികളുടെ, പഴയ നിയമ വിശ്വാസികളുടെ ഒരു ലോങ് ലിസ്റ്റ് പറയുകയാണ്. അവർ മോശ ഫറവോനെ ഭയപ്പെട്ടില്ല, കാരണം അദൃശ്യനായ ഒരു ദൈവത്തെ വിശ്വസിച്ചു. അവരുടെ ഭയം നഷ്ടപ്പെട്ടു, ഭയം പോയി. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു. താഴേക്ക് വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ്, 39-ാമത്തെ
അവരെല്ലാവരും വിശ്വാസത്താൽ അവർ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല.
അവിടെ പറയാണ് ഇവരെല്ലാവരും വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. ഇത് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ ഒരു കാര്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച വ്യക്തികൾ പഴയ നിയമത്തിലുമുണ്ട്. അത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ തന്നെ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയും. ഇത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമല്ല. പഴയ നിയമത്തിലെ ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയണം. പക്ഷെ ഇവർക്കില്ലാതിരുന്ന ഒരു കാര്യമുണ്ട്, അത് വാഗ്ദത്ത നിവൃത്തിയാണ്. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യേശുക്രിസ്തുവിൽ കൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ എന്നേക്കുമുള്ള വാസവും കർത്താവിനോടെ ജീവന്റെ സമൃദ്ധിയും നമുക്കുള്ളതുപോലെ ആ വാഗ്ദത്ത നിവൃത്തി അവർക്ക് പ്രാപിച്ചില്ല എങ്കിൽ പോലും അതില്ലാതിരുന്ന കാലത്ത് അവർ ദൈവത്തെ വിശ്വസിച്ച് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും വലുതെന്ന് മുൻകരുതിയിരുന്നു. എന്നിട്ട് പറയാണ് ദെയർഫോർ. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ഒരു ദെയർഫോർ പറയാണ്. ആകയാൽ എന്താണ്
ആകയാൽ നാമം?
നമുക്ക് എന്താണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ? ഇത് എന്താണ് ആപ്ലിക്കബിൾ? ഇതിന്റെ ഈ കാര്യങ്ങൾ, ഈ പഴയ നിയമത്തിലെ വിശ്വാസവീരന്മാരുടെ കാര്യമാണ്, ഇതിന്റെ ആപ്ലിക്കബിൾ എന്നാണ്. അപ്പോൾ ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ, ഇതാണ് എബ്രായലേ നേരത്തെ പറഞ്ഞു തുടങ്ങുന്നത് അല്ലെ? അവിടെ പറയാണ്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ റൈച്ചസ് ഷൽ ലീവ് ബൈ ഫെയ്ത്ത്. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. എന്നിട്ട് പറയാണ്, പഴയ നിയമത്തിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അത്ര പോലുമുള്ള വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാത്ത വ്യക്തികൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു, ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിച്ചു എന്നുള്ള എക്സാമ്പിൾ എഴുതിയിട്ട് പറയണം. ആകയാൽ സാക്ഷികളുടെ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തതുമായ യേശുവിന്. എന്നാൽ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള ഒരൊറ്റ ഒരാളും വിശ്വാസത്തിന്റെ നായകനുമല്ല, പൂർത്തിവരുത്തതുമല്ല. പഴയ നിയമത്തിലെ ഒരൊറ്റ വ്യക്തിയെയും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അവരുടെ വിശ്വാസം ഫോളോ ചെയ്യാം, പക്ഷെ അവരുടെ ലൈഫ് മുഴുവനായിട്ട് ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചവരല്ല, അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ എക്സാമ്പിളൊക്കെ എടുത്തിട്ട് പുതിയ നിയമത്തിലെ ആൾക്കാർ, പഴയ നിയമത്തിൽ ദാവീദ് അങ്ങനെ ചെയ്തു, ശലോമോൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിനക്കും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് അബ്സല്യൂട്ട് റോങ് ആണ്. കാരണം പുതിയ നിയമത്തിൽ അവർ എക്സാമ്പിൾസ് അല്ല, ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അവർ വിശ്വാസം എക്സാമ്പിളാണ്, അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് എക്സാമ്പിൾ അല്ല. അതിന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അത് നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ എക്സാമ്പിളായിട്ട് ഓടിയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ഒരു വ്യക്തിയുണ്ട്, അവനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അവനെ നോക്കിയിട്ടാണ് ഈ ഓട്ടം ഓടേണ്ടത്. അല്ലാതെ ഈ ആൾക്കാരെ നോക്കി ഓടരുത്, അവരുടെ വിശ്വാസം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ആ ലിസ്റ്റ് പറഞ്ഞിട്ട്. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്താണ് യേശുക്രിസ്തു വിശ്വാസത്താൽ ചെയ്തത്? യേശുക്രിസ്തു വിശ്വാസത്താൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തതിന്റെ കാര്യം പറഞ്ഞു. എന്താണ് ചെയ്തെന്ന് അറിയാമോ? അവൻ ക്രൂശിനെ സഹിച്ചു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബൈ ഫെയ്ത്ത് ഹി എൻഡ്യൂർഡ് ദ ക്രോസ്. എന്താണ് കുരിശ്? ദൈവത്തിന്റെ ഇഷ്ടം വിശ്വാസത്താൽ തന്റെ ഇഷ്ടം തള്ളി പൂർണ്ണമായിട്ടും അനുസരിച്ച ഒരൊറ്റ വ്യക്തിയുള്ളൂ, പൂർണ്ണമായിട്ടും. ആ വ്യക്തിയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ വ്യക്തി. അവനെ നോക്കി നിങ്ങളുടെ ഓട്ടം ഓടുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവനെ നോക്കി. അവൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഓതറാണ്, അവൻ അതിന്റെ ഫിനിഷ്. എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും വരെ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് ഒരു വിശ്വാസിക്ക് ഓടാനായിട്ട് കഴിയും. അവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു അവന്റെ എക്സാമ്പിളാണ്. അവൻ യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു ചെയ്തത് ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിൽ മരിച്ചു, ദൈവസിംഹാസനത്തിന് വലത്ത് ഭാഗത്ത്. എന്നിട്ട് ഈ കർത്താവാണ് ഒരു പുതിയ വഴി തുറന്നിരിക്കുന്നത്. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതോടുകൂടി വിശ്വാസികൾക്ക് ഓടാനായിട്ട്, വിശ്വാസത്താൽ ഓടാനായിട്ട് ഒരു പുതിയ വഴി തുറന്നു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ജീവന്റെ പുതിയ വഴി.
അബ്രഹാലേഖനം അതിന്റെ പത്താമത്തെ അധ്യായം, പത്താമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവ്, മരണം ഒക്കെ പറഞ്ഞതിന് ശേഷം പറയണം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിനൊരു പുരോഹിതനെ നമുക്കുള്ളതുകൊണ്ട് നാം ദുർദ്ദശ മനസാക്ഷി നീർമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ. കർത്താവ് പറയാണ്, ഇന്ന് ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ഓടാൻ കഴിയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാമോ, കർത്താവ് തിരശ്ശീല കീറി ഒരു മനുഷ്യനെ ആ വഴിയിലേക്ക് പ്രവേശിപ്പിച്ചു. പഴയ വിശുദ്ധന്മാർക്ക് ഓടാൻ കഴിയാതിരുന്ന വഴിയാണിത്. അവർ വിശ്വാസത്താൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചുവെങ്കിലും ഈ ഒരു കാര്യമാണ് അവർക്ക് സാധിക്കാതിരുന്നത്. കണ്ടിന്യൂസ് ആയി കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓടാനായിട്ടുള്ള വഴി. കർത്താവ് അതെങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇത് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോകേണ്ടേ വിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ റിയൽ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളുണ്ടാവും. വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കൂ. നമ്മുടെ പെർഫോമൻസ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ജീവിച്ചതിന്റെ പെർഫോമൻസ് വെച്ചിട്ടല്ല ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, ഞാൻ ദൈവത്തെ വിശ്വാസത്താലാണ് പ്രസാദിപ്പിക്കുന്നത്. പിശാചിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ ഫെയ്ത്ത്, അതാണ് എഫേസിലെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ തീയമ്പുകളെ കെടുക്കുവാനുള്ള വിശ്വാസത്തിന്റെ പരിച. നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരികയാണെങ്കിൽ ഈ ഓട്ടത്തിൽ ഓടുന്നവരുടെ കാര്യമാണ്, പിന്മാറ്റക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്മാറ്റക്കാരുടെ കാര്യമേ അല്ല. പിന്മാറ്റക്കാരനിൽ ദൈവത്തിന് പ്രസാദമില്ല. ഒരു വ്യക്തി ദൈവത്തോട് റിബല് ചെയ്ത് ദൈവത്തെ പിന്മാറിപ്പോകുകയാണെങ്കിൽ അവനിൽ ദൈവത്തിൽ പ്രസാദമില്ല. എന്നാൽ മുമ്പോട്ട് ഓടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവൻ വീഴ്ച വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോവുകയും കർത്താവിന്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ട് അവൻ വീണ്ടും ഓടാം ഇമ്മീഡിയറ്റ്ലി. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥതയോടെ അടുത്തു ചെല്ലുക. എന്റെ ജീവിതത്തിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് അതിൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട അവൻ എനിക്ക് ഓട്ടം തുടരാം. ഇനി ഓട്ടം തുടരുന്നതിനിടയ്ക്ക് വീണ് കിടന്നിട്ട് വീണവൻ അവിടെ കിടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥവും അവന് വിശ്വാസമില്ല എന്നുള്ളതാണ്. വിശ്വാസമുള്ളവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും അല്ലേ? വിശ്വാസമുള്ളവൻ ദൈവസന്നിധിയിൽ ആ കാര്യം ആ സെറ്റിൽ ചെയ്ത് വീണ്ടും ഓട്ടം തുടരും. അല്ലാത്തവൻ അവിടെ കടന്ന് ഉരുണ്ട് കിടക്കുന്നു. കാരണം ഇറ്റ് ഷോസ് ഹീ ഡസൻ ഹാവ് ഫെയ്ത്ത്. യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ഓട്ടം ഓടുകയും ചെയ്യും, അവൻ വീണാലും അവൻ എഴുന്നേറ്റിട്ടുള്ളൂ. അതുകൊണ്ടാണ് എബ്രായലേഖനം നേരത്തെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തളർന്ന മുഴങ്കാലും, എബ്രായലേഖനം 12:12 പറയാണ്, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടങ്ങുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുക. ബൈ ഫെയ്ത്ത് ഒരു വ്യക്തിക്ക് ഈ ഓട്ടം ഓടാം. യേശുക്രിസ്തു ക്രൂശ് സഹിച്ചതുപോലെ നമുക്കും ആ ഓട്ടം ഓടാം. നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരികയാണെങ്കിൽ
എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ച വരികയാണെങ്കിൽ കർത്താവ് പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് സെറ്റിൽ ചെയ്യും, പിന്നെ അതിന്റെ പുറകെ കടന്ന് കറങ്ങത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സെറ്റിൽ ചെയ്തൊരു കാര്യത്തിന് പിശാചിന് ഒരു വ്യക്തി അക്യൂസ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യ ലേഖനത്തെ വാക്യം ആണെങ്കിൽ നമുക്ക് ഒട്ടൊന്ന് വായിച്ചിട്ട് നിർത്താം. എഫേസ്യ ലേഖനം അതിന്റെ അവസാനത്തെ അധ്യായം അവിടെ പറയാണ് വായിച്ചു
സർവ
എഫേസ്യ ലേഖനം അതിന്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ പറയാണ് നിങ്ങളുടെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചിരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കൊടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയപ്പെടുത്തുന്നു. ഈ ഓട്ടം ഓടുമ്പോൾ പിശാച് അക്യൂസ് ചെയ്യും, അവിടെയും ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ മാത്രമേ അതിനെ കവർ ചെയ്യാവുള്ളൂ, വിശ്വാസത്താൽ മാത്രമേ അതിനെ ആ അക്യൂസേഷനെ എതിർക്കാൻ കഴിയത്തുള്ളൂ. ആ വ്യക്തി പിശാചിന്റെ അടുത്ത് പറയും നിനക്ക് എന്നെ അക്യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല, കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തി മുമ്പോട്ട് ഓടും. അതാണ് ഇബ്രായനത്താ പറയുന്നത്. ഇബ്രായനത്തിലെ വാക്യം വായിച്ചു ഇബ്രായനം 10-ാം അധ്യായം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. നാമോ നാശത്തിലോട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ദൈവം മനസ്സിലായി.